അറിവുള്ള താങ്കൾ അറിയായ്മയുടെ വഴികളിൽ പോകരുത്. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ആത്മാർത്ഥതയോടെയുള്ള ഒരു ജീവിതം നയിച്ചാലും ആത്മീയ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് ആനന്ദകരം എന്ന കാര്യം മറന്നുപോകരുത്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഫ്രാൻസിസ് ആദർശ സമ്പന്നനായ ഒരു മനുഷ്യനാണ്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. കുടുംബത്തിലൊക്കെ വളരെ നിഷ്ഠയാണ്. കുഞ്ഞുങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് കള്ളം പറയരുതെന്ന്. കള്ളം പറഞ്ഞാൽ അടികിട്ടും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കള്ളം പറയുന്ന കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചില്ല എങ്കിൽ താൻ തന്നെ കള്ളനാകുമല്ലോ, ഇല്ലേ? മക്കൾ മിനിയും ബിനുവും വളരെ സൂക്ഷിക്കാറുണ്ട്. പക്ഷേ ബിനുവിന് കള്ളം പറയാതിരിക്കുവാൻ പ്രയാസമാണ്. ഒരു ദിവസം അവൻ പിടിക്കപ്പെട്ടു. അപ്പച്ചന്റെ പോക്കറ്റിൽ നിന്നും 5 രൂപ മോഷ്ടിച്ചതിന് പിടിക്കപ്പെട്ടു. ആദ്യം ബിനു പണം എടുത്തില്ല എന്ന് തന്നെ വാദിച്ചു. ഒടുവിൽ കള്ളം കണ്ടുപിടിക്കപ്പെട്ടു. ബിനുവിന് നല്ല ശിക്ഷ കിട്ടി. പിറ്റേ ദിവസം ബിനുവും മിനിയും തമ്മിൽ ഭയങ്കര തർക്കം. ഈ മിനി പറയുന്നത് താൻ പിതാവിന്റെ ഇഷ്ടത്തെ മറുതലിക്കാത്തതിനാൽ താനാകുന്നു നല്ലവളെന്ന്. ബിനുവിന്റെ വാദം വളരെ രസമാണ്. അവൻ പറയുന്നത് തന്റെ അപ്പൻ ആദർശവാനും സത്യസന്ധനുമാകുന്നു എന്ന് തെളിയിക്കുവാൻ അവസരമുണ്ടാക്കിക്കൊടുക്കുന്നതിനാൽ താനാകുന്നു നല്ലവനെന്ന്. താൻ കള്ളം പറഞ്ഞില്ലെങ്കിൽ അപ്പൻ എങ്ങനെ കള്ളം പറഞ്ഞ ആളിനെ ശിക്ഷിക്കും? കള്ളം പറഞ്ഞ ആളിനെ ശിക്ഷിക്കാതെ തനിക്ക് കള്ളത്തോട് എതിർപ്പാണെന്ന് എങ്ങനെ തെളിയിക്കുവാൻ സാധിക്കും? അതുകൊണ്ട് ബിനു പറയുന്നത് പിതാവിന് പ്രവർത്തിക്കുവാനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുന്ന താനാകുന്നു നല്ലവനെന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? നമുക്കൊരുമിച്ച് ഇന്നത്തെ പഠനത്തിൽ നിന്നും അതേക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുവാനായിട്ടൊന്ന് ശ്രമിക്കാം. റോമലേഖനം 2:2 കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത്. 2:16 വരെ നാം ചിന്തിച്ചു. ഇന്ന് 17 നമുക്ക് ചിന്തിക്കാം. 17-18 ഞാനിത് വായിക്കാം. നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദഭേദങ്ങൾ വിവേചിച്ചും. യഹൂദനെ സംബന്ധിച്ചിടത്തോളം മതം ഇപ്പോൾ ഒരു ഊന്നുവടിയല്ല, അതവനെ അഭിമാനിയും സ്വയം പര്യാപ്തനും ആയിത്തീരുവാൻ സഹായിച്ചു. വെളിച്ചം കൂടുതൽ ഉത്തരവാദിത്വം ഉളവാക്കുന്നു എന്നോർക്കണം. അത് മുഖാന്തരം വലിയ ന്യായവിധിയും കടന്നുകൂടി. ഒരു യഹൂദന് മറ്റുള്ളവരെക്കാൾ 10 അനുകൂല സാഹചര്യങ്ങൾ കൂടുതലുണ്ടായിരുന്നു. അവ ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ 5 അവൻ ആരായിരിക്കുന്നു എന്നുള്ളതാണ്. 1 യഹൂദൻ എന്ന പേര് വഹിക്കുന്നവൻ, 2 ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവൻ, 3 ദൈവത്തിൽ പ്രശംസിക്കുന്നവൻ, 4 ദൈവഹിതം അറിയുന്നവൻ, 5 ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ ഏറ്റവും ഉത്തമമായതിനെ തിരിച്ചറിയുവാൻ കഴിവുള്ളവൻ. ഇനിയും 19 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 19-20 ഞാനൊന്ന് വായിക്കട്ടെ. ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചും ഇരിക്കുന്നെങ്കിൽ. ഇവിടെ യഹൂദൻ അനുഭവിച്ച അനുകൂല സാഹചര്യങ്ങളിൽ ഒടുവിലത്തെ 5 അവൻ ചെയ്ത കാര്യങ്ങളാണ്. 1 കുരുടർക്ക് വഴികാട്ടുന്നവൻ, 2 ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, 3 മൂഢരെ പഠിപ്പിക്കുന്നവൻ, 4 ശിശുക്കൾക്ക് ഉപദേഷ്ടാവ്, പിന്നെ 5 ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിച്ചവൻ. തുടർന്ന് പൌലോസ് ഇപ്രകാരം ചോദിക്കുകയാണ്. 21-22 വാക്യങ്ങളിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? സാധാരണയായ 3 പാപങ്ങളെക്കുറിച്ച് പൌലോസ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. 1 ദുർമാർഗം, മറ്റുള്ളവർക്കെതിരായുള്ള പാപം. 2 ഭോഗാസക്തി, സ്വയത്തിനെതിരെയുള്ള പാപം. മൂന്ന് വിഗ്രഹാരാധന, ദൈവത്തിനെതിരെയുള്ള പാപം. ഇവിടെ പറയുന്നു, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? അഥവാ താങ്കൾ പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാക്കാത്തത് എന്ത് എന്നാണ് ചോദ്യം. നമ്മിൽ പലരുടെയും പ്രസംഗം നമ്മുടെ ജീവിതത്തെക്കാൾ മെച്ചമാണില്ലേ? നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? പണം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഏത് പ്രവർത്തനത്തിലും ഏർപ്പെടുവാൻ ഇന്ന് മനുഷ്യർ തയ്യാറാകുന്നതായി കണ്ടുവരുന്നുവല്ലോ. ആരാധനയിൽ അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ വ്യാപാര രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. എന്തുമാത്രം വെട്ടിപ്പും തട്ടിപ്പുമാണ് ഭക്തി പറയുന്ന പലരും കാണിച്ചുകൂട്ടുന്നത്! മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സകല കാര്യങ്ങളിൽ നിന്നും നാം ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. ദുർമാർഗം, ഭോഗേച്ഛ, വിഗ്രഹാരാധന, ഈ മൂന്ന് പാപങ്ങൾ പൌലോസ് ഒന്നാം അധ്യായത്തിൽ തന്നെ സൂചിപ്പിച്ചവയാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാപം അന്യദൈവത്തെ ആരാധിക്കുന്നതായിരുന്നു. അതിൽ കൂടുതൽ അവന് അധപ്പതിക്കുവാൻ കഴിയുമായിരുന്നില്ല. തുടർന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പൌലോസ് പറയുന്നു. 23 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അവമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. ഇവിടെ മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥിതിയുടെ അടയാളമായിരുന്നു പരിച്ഛേദന. അതിൽ കൂടുതലായി അതിന് അർത്ഥമുണ്ടായിരുന്നില്ല. ആ ആചാരത്തിൽ മാത്രമായി യാതൊരു വിശേഷ ഗുണവും ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യൻ മോശയുടെ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് ആ അടയാളം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ന്യായപ്രമാണം ലംഘിക്കുന്നവർക്ക് പരിച്ഛേദന പ്രയോജനമില്ലാത്തതായി തീർന്നിരിക്കുന്നു. വിശുദ്ധമായത് അശുദ്ധമായി തീരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വസ്തുത വീണ്ടും ആവർത്തിക്കട്ടെ, ആചാരങ്ങൾക്കതിൽ തന്നെ ഒരു ഗുണവുമില്ല. നമ്മുടെയൊക്കെ സഭകളിലെ കൂദാശകളെക്കുറിച്ചും ഇത് തന്നെയാണ് വാസ്തവം. കൂദാശ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അത് തെറ്റായ പദമൊന്നുമല്ല. ജലസ്നാനം സഭയുടെ ഒരു കൂദാശയാണ്. ഹൃദയത്തിലുണ്ടായ ദൈവീക പ്രവർത്തനത്തിന്റെ ബാഹ്യമായ പ്രകടനമാണെങ്കിൽ അത് ശരി തന്നെ. എന്നാൽ സ്നാനമേറ്റ ഒരാൾ ആത്മരക്ഷയുടെ യാതൊരു അനുഭവവും ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ അതൊരു പരിഹാസ വിഷയമായി തീരുന്നു. തിരുവത്താഴം കൈക്കൊള്ളുന്നത് വളരെ നല്ലതാണ്. തമ്മിൽ തമ്മിലുള്ള കൂട്ടായ്മയ്ക്കും ആത്മീയ വർധനയ്ക്കും അത് ഉതകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കുർബാന കൊണ്ടുകഴിഞ്ഞ് മദ്യഷാപ്പിലേക്ക് പോകുന്നവന് ആ ആചാരം കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുവാനാണ്? അങ്ങനെ പോകുന്ന എത്രയോ പേരുണ്ടല്ലേ. അവൻ പറയും, അച്ഛൻ തന്നത് ഒരു വീര്യവും ഇല്ലാത്തതായിരുന്നു എന്ന്. സഭയിലെ അംഗത്വത്തിന്റെ കാര്യവും ഇതുതന്നെയാണ്. ചിലർ അംഗങ്ങളായിരിക്കുന്നത് സഭയ്ക്ക് തന്നെ നാണക്കേടാണ്. തുടർന്ന് പൌലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലല്ലോ. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, എന്റെ ഭാര്യയുടെ മിന്നുമാല നഷ്ടപ്പെടുവാനിടയായാൽ അതുകൊണ്ട് അവൾ അവിവാഹിതയായിത്തീരുന്നില്ല. മിന്നുമാല വിവാഹത്തിന്റെ അടയാളമായി പലരും കാണുന്നുണ്ടെങ്കിലും വിവാഹം മിന്നിനേക്കാൾ വലിയതത്രേ. 27 വാക്യത്തിൽ, സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ലയോ? വീണ്ടും ആ മിന്നിന്റെ ഉദാഹരണം സൂചിപ്പിക്കട്ടെ. വിവാഹത്തിന്റെ അടയാളമായി ഒരു മിന്ന് അണിയുക എന്നത് പാവനമായൊരു കാര്യമാണ്. എന്നാൽ അത് എന്തിനുവേണ്ടി നിലകൊള്ളുന്നുവോ അതിനോട് അവിശ്വസ്തത കാണിച്ചാൽ ആ അടയാളം ഒരു അപമാനമായിത്തീരുന്നു. ആ അടയാളം അർത്ഥശൂന്യമായിത്തീരുകയത്രേ ചെയ്യുന്നത്. പരിച്ഛേദന എന്തെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടി ആയിരിക്കേണ്ടതാണെന്ന സത്യമാണ് പൌലോസ് ഇവിടെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. നാം അനുഷ്ഠിക്കുന്ന ഓരോ ആചാരങ്ങളും അർത്ഥവത്തായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചിട്ടുള്ളതിന്റെ പിൻപേയെല്ലാം നാം പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. 28-29 വാക്യങ്ങളിൽ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഹൃദയ പരിച്ഛേദനയാകുന്നു യഥാർത്ഥ പരിച്ഛേദന എന്ന കാര്യം മോശയുടെ ന്യായപ്രമാണത്തിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 10:16 വാക്യത്തിൽ മോശ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ, ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, പലപ്പോഴും പുറമേയുള്ള ആചാരങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും തൃപ്തിപ്പെട്ടിരിക്കുകയല്ലേ താങ്കൾ? ആത്മീകമാണെങ്കിലും ആത്മാർത്ഥതയില്ലാതെ താങ്കൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ എന്തെല്ലാമെന്ന് ഒരു കടലാസിൽ എഴുതി നോക്കുക. ദൈവവചനം വായിക്കുന്നത് ഒരു ആവശ്യമെന്നതിലുപരി ഒരു ആചാരമായില്ലേ? പ്രാർത്ഥന എന്തെല്ലാമോ പുലമ്പുന്നു എന്നതിലുപരി എന്തെങ്കിലും അർത്ഥം താങ്കളുടെ പ്രാർത്ഥനയ്ക്കുണ്ടോ? ആരാധന താങ്കൾ തന്നെ ഒന്ന് കുറിച്ചു വെച്ചു നോക്കൂ. അറിവുള്ള താങ്കൾ അറിയായ്മയുടെ വഴികളിൽ പോകരുത്. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ആത്മാർത്ഥതയോടെയുള്ള ഒരു ജീവിതം നയിച്ചാലും ആത്മീക ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് ആനന്ദകരം എന്ന കാര്യം മറന്നുപോകരുത്. ഇനി നമുക്ക് മൂന്നാം അധ്യായത്തിലേക്ക് വരാം. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ന്യായപ്രമാണത്തിന് കീഴുള്ള ഇസ്രായേലിന്റെ പാപത്തിന്റെ വെളിപ്പാടാണ് നാം പഠിക്കുന്നത്. ഇത് രണ്ടാം അധ്യായത്തിന്റെ 17 വാക്യത്തിൽ ആരംഭിച്ചതാണ്. മൂന്നാം അധ്യായത്തിന്റെ 8 വാക്യം വരെ അത് കാണാവുന്നതാണ്. മൂന്നാം അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ യഹൂദന് എന്ത് വിശേഷത? അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? പ്രയോജനം എന്നതിന് ലാഭം അധികമായുള്ളത് എന്നൊക്കെ അർത്ഥമുണ്ട്. ദൈവം യഹൂദന്മാരോട് ചെയ്ത പ്രത്യേകമായ നിയമത്തിന്റെ ബാഹ്യമായ അടയാളത്തെ, അതായത് പരിച്ഛേദനയെ സംബന്ധിച്ചുള്ളതാണ് ഈ ചോദ്യം. ദൈവം ഉണ്ടാക്കിയ ഒരു വ്യത്യാസത്തെ പൌലോസ് തുടച്ചു നീക്കുന്നു എന്ന അപകടത്തിലെത്തിയോ എന്നതുപോലെ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നാവുന്നതാണ്. ഇവിടുത്തെ പ്രശ്നം എന്തെന്നാൽ, യഹൂദനും യവനനും ദൈവം മുൻപാകെ ഒരേ സ്ഥാനമാകുന്നു ഉള്ളതെങ്കിൽ പിന്നെ യഹൂദന് എന്ത് വിശേഷതയാണുള്ളത്? പരിച്ഛേദന കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇപ്പോൾ ആകെ കുഴഞ്ഞോ? പരിച്ഛേദന കൊണ്ട് നീതീകരണം പ്രാപിക്കുവാൻ സാധ്യമല്ല എങ്കിൽ, പരിച്ഛേദന ചെയ്യാതിരുന്നിട്ടും നീതീകരണം ലഭിക്കുന്നു എങ്കിൽ അതുകൊണ്ട് എന്താണ് ലാഭം? മനുഷ്യരുടെ ഇടയിൽ ദൈവം ഉണ്ടാക്കിയ ഒരു വ്യത്യാസം ഇപ്പോൾ ഒരു വ്യത്യാസമേ അല്ലെന്നോ? ഇന്നും നാം ഇതേ ചോദ്യം പല വിധത്തിൽ കേട്ടുകൊണ്ടാണിരിക്കുന്നത്. ഏതായാലും എന്നോട് അനേകർ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. കാരണം ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ ഞാൻ പറയാറുണ്ട്, ക്രിസ്തീയ സഭയിൽ അംഗമാകുന്നു എന്ന കാര്യം രക്ഷയ്ക്കുതകുന്നതല്ല. മാത്രമല്ല, രക്ഷയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ അനുഷ്ഠിക്കുന്ന ഏതൊരു കർമ്മമോ ആചാരമോ അർത്ഥശൂന്യമാണ്. എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിനോ എന്തിലെങ്കിലും ചേരുന്നതിനോ ദൈവം ആവശ്യപ്പെടുന്നില്ല. മതം മാറിയാലും സഭ മാറിയാലും കണ്ണിൽ കണ്ട ആചാരങ്ങളെല്ലാം അനുഷ്ഠിച്ചാലും ഇതൊന്നും രക്ഷയ്ക്കുതകുന്നതല്ല. യേശു കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ താങ്കൾ രക്ഷിക്കപ്പെടും എന്നത്രേ ദൈവം നഷ്ടപ്പെട്ട മനുഷ്യനോട് പറയുന്നത്. അതിന് ഉത്തരം കൊടുക്കാത്തിടത്തോളം കാലം ദൈവത്തിനൊരു മനുഷ്യനോട് കൂടുതലായി ഒന്നും പറയുവാനില്ല. ആദ്യം പറയുന്നത് കേൾക്കാതെ ദൈവം പിന്നത്തെ പടി പറഞ്ഞു തരുമോ? ആദ്യത്തെ പടി കയറിയാൽ, അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചാൽ പിന്നെ ദൈവം തന്റെ പൈതലിനോട് സഭാംഗത്വത്തെക്കുറിച്ചോ ആചാരങ്ങളെക്കുറിച്ചോ ഒക്കെ പറഞ്ഞെന്നിരിക്കും. ഇന്ന് അനേകരും ചോദിക്കുന്ന ഒരു ചോദ്യം, അപ്പോൾ എന്റെ വിശ്വാസ പ്രമാണം എന്നെ രക്ഷിക്കില്ലെന്നാണോ? എന്റെ സഭയോ, എന്റെ അംഗത്വമോ, എന്റെ സ്നാനമോ, ഞാൻ കുർബാന കൈക്കൊണ്ടതോ കുമ്പസാരിച്ചതോ, ഇത് എന്റെ രക്ഷയ്ക്ക് എന്നെ സഹായിക്കയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? താങ്കളുടെ ആത്മാർത്ഥതയെ ഞാൻ അഭിനന്ദിക്കുന്നു സുഹൃത്തെ. പക്ഷേ പറയുന്നതിൽ സങ്കടമുണ്ട്. ഈ പറഞ്ഞതൊന്നും താങ്കളുടെ രക്ഷയ്ക്ക് താങ്കളെ സഹായിക്കയില്ല. എന്നാൽ താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആകുന്നു എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒരു അടയാളവും താങ്കൾ ആരാകുന്നു എന്ന വസ്തുത ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഉപാധികളുമായിരിക്കും. എന്നാൽ താങ്കളെക്കുറിച്ചുള്ള പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്ന ജീവിതം നയിക്കാത്ത പക്ഷം താങ്കളുടെ സഭാംഗത്വവും സ്നാനവും എല്ലാം പരിഹാസ്യവും വിശുദ്ധമായിരിക്കേണ്ടതിനു പകരം അശുദ്ധവുമായിത്തീരുന്നു. ഞാൻ പറയുന്നതിനോട് താങ്കൾ യോജിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. താങ്കളുടെ ആത്മരക്ഷയ്ക്കുള്ള ഒരേ ഒരു മാർഗം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ്. സുഹൃത്തെ, അങ്ങനെ താങ്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ആ ഉറപ്പ് പ്രാപിച്ചതിന് ശേഷം ഇന്നിനിയും ജീവിക്കുവാൻ ആരംഭിക്കൂ. എന്നാൽ യഹൂദൻ എന്തു വിശേഷതയാണുള്ളത് എന്ന ചോദ്യത്തിന് പൌലോസ് അപ്പോസ്തലൻ തുടർന്ന് മറുപടി പറയുവാൻ പോകുകയാണ്. 2 വാക്യം, സകല വിധത്തിലും വളരെയുണ്ട്. 1, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. പൌലോസ് പറയുന്നു, അതെ, യഹൂദനൊരു പ്രയോജനമുണ്ടായിരുന്നു. എന്നാൽ ഈ വിശേഷ പദവി ഒരു ഉത്തരവാദിത്വവും ഉളവാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ വളരെയധികം ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുള്ളതിനാൽ യഹൂദനുണ്ടായിരുന്ന പ്രയോജനം എന്തായിരുന്നു എന്ന കാര്യം നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതത്രേ. ദൈവം ഇസ്രായേൽ ജാതിക്ക് തന്റെ അരുളപ്പാടുകൾ നൽകിയെന്ന് മാത്രമല്ല, ദൈവവചനത്തിൽ അവർക്കുവേണ്ടി പ്രത്യേകമായി ചില കാര്യങ്ങളുണ്ടായിരുന്നു. അവരായിരുന്നു ദൈവവചനം അറിയിച്ചിരുന്നവർ. ഇസ്രായേൽ ജാതിയോടുള്ള ദൈവത്തിന്റെ പ്രവർത്തനം അവസാനിച്ചിട്ടില്ല. ഇസ്രായേൽ ജാതിയെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു ഭാവി പരിപാടിയുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. സുഹൃത്തെ, ഇസ്രായേലിനോട് ദൈവം ഭാവിയിൽ ഇടപെടുവാൻ പോകുന്നില്ല എങ്കിൽ താങ്കളോടും ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഒരേ വചനത്തിലാകുന്നു എന്നോർക്കണം. യോഹന്നാന്റെ സുവിശേഷം 3:16 16 ദൈവം പ്രാവർത്തികമാക്കുവാൻ പോകുന്നു. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 12 ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയും പ്രാവർത്തികമാക്കും. യഹൂദജാതിയെക്കുറിച്ച് ദൈവത്തിനൊരു ഭാവി പരിപാടിയുണ്ട്. അവരുടെ അവിശ്വസ്തത ദൈവവാഗ്ദത്തത്തെ ഇല്ലാതാക്കുവാൻ കാരണമാകയില്ല. വിശുദ്ധ പൗലോസ് പറയുന്നതിനെ ശ്രദ്ധിക്കൂ. 3 ചിലർ വിശ്വാസമില്ലാത്തവരായിരുന്നാൽ എന്നതായിരിക്കും ശരിയായ തർജ്ജമ. അവരുടെ വിശ്വാസക്കുറവ് ദൈവത്തിന്റെ വിശ്വസ്തതയെ നീക്കിക്കളയുമോ? ഉയർത്തിപ്പിടിക്കാവുന്ന വേറൊരു തടസ്സവാദമാകുന്നു ഇത്. ഇതിനെ നേരിടുവാൻ പൌലോസ് ആദ്യത്തെ സംശയത്തിലേക്ക് പോകുന്നു. യഹൂദന് ലഭിച്ചിരിക്കുന്ന പ്രത്യേക പ്രയോജനം, അതുകൊണ്ടുള്ള ഉദ്ദേശം സഫലീകരിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് തന്റെ ജനത്തോടുള്ള വിശ്വസ്തതയ്ക്ക് ഭംഗം വന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? യഹൂദൻ പരാജയപ്പെട്ടു, ദൈവം പരാജയപ്പെട്ടിരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. ഇസ്രായേലിന് ഒരു വീണ്ടെടുപ്പുകാരനെ അയച്ചുകൊടുക്കും എന്ന ദൈവവാഗ്ദത്തം അവരുടെ മനഃപൂർവമായ അനുസരണക്കേടോ അസ്വീകാര്യമോ മൂലം പരാജയപ്പെട്ടില്ല. അവർ അവിശ്വാസികളായിരുന്നാലും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. അങ്ങനെ പറയുന്നത് സുഹൃത്തെ ഒരുപക്ഷെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം. പക്ഷേ എനിക്കത് ഓർത്തിട്ട് ഭയങ്കര സന്തോഷമാണ്. കാരണം വ്യക്തിപരമായി എന്നോടുള്ള ദൈവവാഗ്ദത്തങ്ങൾ എന്റെ വിശ്വസ്തതയെ ആശ്രയിച്ചല്ലോ ഇരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ പ്രവർത്തനങ്ങൾ നോക്കിയായിരുന്നെങ്കിൽ എനിക്കൊന്നും കിട്ടുകയില്ലായിരുന്നു കേട്ടോ. എന്നെ ആശ്രയിച്ചായിരുന്നു എങ്കിൽ ഞാൻ വളരെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്കവനെ സ്തുതിക്കാം. അവിടുന്ന് എത്ര നല്ലവനാണല്ലേ. 4 നാം വായിക്കുന്നത്, നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്നെഴുതിയിരിക്കുന്നതുപോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ ചോദ്യം ഉന്നയിക്കുന്ന അവിശ്വാസി ഒരു കള്ളനാണ്. അങ്ങനത്തെ മനുഷ്യൻ ഭോഷ്ക് പറയുന്നവനാകുന്നു എന്ന കാര്യം ദൈവം ഒരിക്കൽ വെളിച്ചത്ത് കൊണ്ടുവരും എന്നർത്ഥം. എന്തുകൊണ്ട്? കാരണം ദൈവത്തിന്റെ വിശ്വസ്തത സത്യവും മാറ്റമില്ലാത്തതുമാകുന്നു. അത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരം പറയുന്നു, 1 Johannes 5:10, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. താങ്കൾക്ക് വേണ്ടി മരിക്കുവാൻ ദൈവം തന്റെ പുത്രനെ നൽകി എന്ന് വിശ്വസിക്കാത്തത് എത്ര മോശമായ കാര്യമാകുന്നു. താങ്കൾക്കറിയില്ലെങ്കിൽ അത് എത്ര മോശമായ കാര്യമാകുന്നു എന്ന് ഞാൻ പറയാം. താങ്കൾ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. തന്റെ പുത്രനെ തള്ളിക്കളയുമ്പോൾ താങ്കൾ ചെയ്യുന്നത് അതാകുന്നു. 3:5 നാം വായിക്കുന്നു, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല. ഈ വാക്യം വായിച്ചിട്ട് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കെതിരായി നിൽക്കുന്ന ഈ ജാതിയുടെ അവിശ്വാസത്തെ ദൈവം ശിക്ഷിക്കുന്നില്ല, കാരണം അതിൽ കൂടി ദൈവത്തിന് കൂടുതൽ മഹത്വമുണ്ടാകുവാൻ ഇടയാകുന്നു പോലും. ഇതിന്റെ ഒരു നല്ല തർജ്ജമ എന്തെന്നാൽ, ക്രോധത്തോടെ ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ദൈവകൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ പൌലോസ് അപ്പോസ്തോലൻ അഭിമുഖീകരിക്കേണ്ടതായി വന്ന ഏറ്റവും വലിയ വിമർശനം ഇതത്രേ. തനിക്ക് മഹത്വം വരുവാൻ ദൈവം മനുഷ്യന്റെ പാപത്തെ ഉപയോഗിക്കുന്നു എങ്കിൽ ദൈവം ഒരിക്കലും പാപിയെ ശിക്ഷിക്കുവാൻ പാടില്ല. പാപം ചെയ്യുന്നതിനുള്ള ഒരു ന്യായവാദമായി അനേകർ ഇതിനെ കണ്ട്. 1 ഇതേ സംഗതി നാം വീണ്ടും കാണുന്നതത്രേ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് ചിന്തിക്കാവുന്നതത്രേ. അല്ല എന്നൊരു മറുപടി ലഭിക്കത്തക്കവണ്ണമാകുന്നു പൌലോസ് ഈ വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത്. ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു എന്ന് പൌലോസ് അപ്പോസ്തലൻ പറയുന്നു. അതിനാൽ ദൈവാത്മ പ്രേരണയാലല്ല പൌലോസ് ഈ ഭാഗം എഴുതുന്നത് എന്നർത്ഥമില്ല കേട്ടോ. പിന്നെയോ, മനുഷ്യന്റെ ചിന്താഗതിക്കനുസരിച്ച് താൻ ഈ ചോദ്യത്തെ വിശകലനം ചെയ്യുകയത്രേ ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാൽ എന്റെ അനീതി ദൈവത്തിന്റെ വലിയ അത്ഭുതകരമാവണ്ണം അനന്തമായ വിശ്വസ്തതയെ വെളിപ്പെടുത്തുന്നു എങ്കിൽ ദൈവത്തിന് എന്നെ ന്യായം വിധിക്കുവാൻ അവകാശമുണ്ടോ എന്നതാണ് പ്രശ്നം. അതത്രേ പൌലോസ് ഇവിടെ പറയുന്നത്. പൌലോസ് കൃപയാലുള്ള രക്ഷയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത് എന്ന് അക്കാലത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്നതൊരു വലിയ സത്യമത്രേ. ഈ ഭാഗം അത് വ്യക്തമാക്കുന്നു. 6 ഒരു നാളുമല്ല, അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? നമ്മുടെ പാപം ദൈവത്തിന്റെ കൃപയെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ദൈവത്തിന് നമ്മെ ന്യായം വിധിക്കുവാൻ അവകാശമില്ലെങ്കിൽ ദൈവത്തിന് യാതൊരു വ്യക്തിയെയും ന്യായം വിധിക്കുവാൻ അവകാശമില്ല. അതല്ലേ അതിന്റെ ശരി? താങ്കൾക്ക് എന്ത് തോന്നുന്നു? കാരണം അങ്ങനെ വരുമ്പോൾ അത് പൊതുവായ ദൈവകൃപയെ പ്രകടിപ്പിക്കുന്നതാണ്. ദൈവം അനീതിയുള്ളവനാകുന്നു എന്ന പ്രസ്താവനയെ ശക്തമായി നിഷേധിച്ചുകൊണ്ടാണ് പൗലോസ് വീണ്ടും ഉത്തരം കൊടുക്കുന്നത്. ഇവിടുത്തെ വാദം എന്തെന്നാൽ, ഈ പ്രത്യേകമായ പാപം ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമാകുമെങ്കിൽ പിന്നെ എല്ലാ പാപവും അതേ കാര്യം തന്നെ ചെയ്യുമല്ലോ. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് ലോകത്തെ ന്യായം വിധിക്കുവാൻ കഴിയാതെ വരും. ലോകത്തിന്റെ മുഴുവൻ ന്യായാധിപതി എന്ന പദവി പിന്നെ അവനല്ലായിരിക്കുമല്ലോ. അതൊക്കെ പറയുവാൻ തന്നെ കൊള്ളാത്ത കാര്യങ്ങളാണല്ലേ. 7 വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന്റെ സത്യം എന്റെ ഭോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നതെന്ത്? ധാർമ്മികമായ തെറ്റിനെയാണ് ഇവിടെ ഭോഷ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. തന്റെ പാപം ദൈവമഹത്വത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിക്കും ദൈവന്യായവിധിയിൽ നിന്ന് വിടുതലിനായി അവകാശപ്പെടുവാൻ കഴിയും. 8 വാക്യത്തിൽ നാം വായിക്കുന്നത്, നല്ലത് വരേണ്ടതിന് തീയതി ചെയ്യുകയെന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. ഈ വാക്യത്തിൽ പൌലോസ് തന്റെ വാദം യുക്തിപരമല്ലെങ്കിലും സമർത്ഥിക്കുവാനാവാത്ത ഒരു ഉപസംഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. പാപം ദൈവമഹത്വത്തെ വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ കൂടുതൽ പാപം കൂടുതൽ മഹത്വത്തിനിടയാകുമല്ലോ. ദൈവനാമ മഹത്വം ഒന്നു മാത്രമാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് എത്രയും തെറ്റുകൾ ചെയ്തു കൂട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താനാണോ പൌലോസ് പറയുന്നത്? ഇപ്രകാരമുള്ള തെറ്റായ ഉപദേശം പൌലോസ് പഠിപ്പിക്കുന്നു എന്ന് ചിലർ പൌലോസിനെതിരായി കുറ്റാരോപണം അന്നും നടത്തിയിരുന്നു. ഇന്നും ഉണ്ട് കേട്ടോ. ആ കുറ്റാരോപണം മണ്ടത്തരം മാത്രമാകുന്നു എന്ന് നമുക്കറിയാം. കാരണം പാപത്തെ ദൈവം ന്യായം വിധിച്ചേ മതിയാകൂ എന്ന് പഠിപ്പിച്ചത് പൌലോസ് ആയിരുന്നു. പാപം എന്നത് വാസ്തവമായിരിക്കുന്നത് പോലെ തന്നെ ന്യായവിധിയും വാസ്തവമായിരിക്കണം. അതിനാൽ പൌലോസിനെതിരായുള്ള ആരോപണം ഒരിക്കലും ശരിയായിരുന്നില്ല എന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. ഈ വാക്യങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട സത്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, എല്ലാ പാപത്തിന്റെയും വേര് അനുസരണക്കേടാണ്. യഹൂദന്റെ പാപത്തിന്റെ വേര് അവരറിഞ്ഞിരുന്ന ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ചില്ല എന്നതത്രേ. അഹങ്കാരം മനുഷ്യന്റെ ഇഷ്ടത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരെ നിർത്തുമ്പോൾ അവിടെയാണ് പാപം. അനുസരണക്കേടില്ലായിരുന്നെങ്കിൽ പാപമില്ലായിരുന്നേനേയും എന്ന് ഒരു വിധത്തിൽ പറയാവുന്നതാണ്. 2, ഒരിക്കലൊരു മനുഷ്യൻ പാപം ചെയ്താൽ തന്റെ പാപത്തെ ന്യായീകരിക്കുവാനുള്ള അവന്റെ വൈഭവം അത്ഭുതാവഹം തന്നെയാണ്. ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നവരെ എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. ആധ്യാത്മിക മണ്ഡലങ്ങളിൽ വീണ്ടും വീണ്ടും ഉന്നയിക്കപ്പെടുന്ന ഒരു വാദമാകുന്നു ഇവിടെ നാം കാണുന്നത്. തന്റെ നീതിയും കരുണയും വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഒരവസരം നൽകുകയാണ് വാസ്തവത്തിൽ പാപം ചെയ്യുന്നത്. അതുകൊണ്ട് പാപം ചെയ്യുന്നത് നല്ല കാര്യമാണ്, കാരണം അത് നല്ല ഫലം ഉളവാക്കുന്നുവല്ലോ. ഇങ്ങനെ വാദിക്കുന്നവർ അനേകരാണ്. ഇത് സത്യത്തെ വളച്ചൊടിച്ചൊരു വാദം മാത്രമാകുന്നു സുഹൃത്തെ. അതേതാണ്ട് ഇപ്രകാരമാകുന്നു, ഒരു വ്യക്തിയുടെ ഹൃദയത്തെ തകർക്കുന്നത് നല്ല കാര്യമാണ്, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തി താങ്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ താങ്കൾക്ക് ഒരു അവസരം ലഭിക്കുന്നുപോൽ. അന്ധനായ കഠിനഹൃദയനായ സ്പർശബോധമറ്റവനായ ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ വാദിക്കുവാൻ കഴിയൂ. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അവിടുത്തെ ആവശ്യം പാപത്തെ ന്യായീകരിക്കുവാനുള്ള ആത്മാർത്ഥതയില്ലായ്മ അല്ല, പിന്നെയോ അനുതാപത്തോടും ലജ്ജയോടും ആ പാപം ഏറ്റുപറയുവാനുള്ള താഴ്മയാണ്. എന്റെ വിശ്വാസം, പാപം മറയ്ക്കുവാനുള്ള പ്രവണതയേക്കാൾ മോശമാണ് പാപം ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നത്. പാപം മറയ്ക്കുന്നവന് ശുഭം വരില്ല എങ്കിൽ പാപം ന്യായീകരിക്കുന്നവന്റെ അവസ്ഥ ചിന്തിക്കുവാൻ കൂടി കഴിയുന്നില്ല. പാപം പാപമെന്ന് മനസ്സിലാക്കി അത് ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം. ന്യായീകരിക്കുവാനുള്ള ശ്രമത്തിൽ ദൈവത്തോട് എന്തിനു മറുതലിക്കണം? ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരുന്ന ശൌൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. പുരോഹിതന്മാർ മാത്രം അനുഷ്ഠിക്കുവാൻ ദൈവം നിയോഗിച്ചിരുന്ന യാഗം ശൌൽ അർപ്പിച്ചു. അമാലേക്കരെ മുഴുവൻ നശിപ്പിക്കുവാൻ ദൈവം ശൌലിന് കൽപ്പന കൊടുത്തു. പക്ഷെ ശൌൽ തനിക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ചു. അവൻ അനുദപിക്കുവാനായി ദൈവം ശമുവേലിനെ ശൌലിന്റെ അടുത്തേക്ക് അയച്ചു. ശൌൽ തന്നെ തന്നെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയാണ്. ഫലമോ, ദൈവം അവനെ രാജസ്ഥാനത്ത് നിന്നും നീക്കി. അവന്റെ കുടുംബം പോലും തുടച്ചു നീക്കപ്പെട്ടു. തെറ്റിനെ ന്യായീകരിക്കുവാൻ ശ്രമിച്ച മനുഷ്യന്റെ അന്ത്യം നോക്കണേ. ഇതാ, ദാവീദിനെ ശ്രദ്ധിക്കൂ. രണ്ടുപേരും ചെയ്ത തെറ്റ് ദൈവം മുൻപാകെ വലുതാണ്. പക്ഷേ ദാവീദ് ചെയ്ത കാര്യങ്ങൾ വളരെ നികൃഷ്ടമായി നമുക്ക് തോന്നാമില്ലേ? ശരിയാണ്, അവ നീചമായിരുന്നു. ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുത്തേക്ക് അയക്കുന്നു. തന്റെ തെറ്റ് മനസ്സിലാക്കിയ ദാവീദ് ന്യായീകരിക്കുകയല്ല, അനുതപിച്ച് തകർന്ന ഹൃദയത്തോടെ ഏറ്റുപറയുകയായിരുന്നു. അതാണ് 51 സങ്കീർത്തനം. പാപം ഏറ്റുപറഞ്ഞ ദാവീദ് അംഗീകരിക്കപ്പെട്ടു. ദൈവം ദാവീദിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്നത്രേ. മനോഹരമല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, എത്ര നാളായി താങ്കൾ ആ തെറ്റ് ന്യായീകരിക്കുന്നു? തെറ്റാണെന്ന് താങ്കൾക്ക് വ്യക്തമായിട്ടും അറിയാം, പക്ഷേ അത് വിടുവാൻ മനസ്സില്ലാത്തതിനാലാണ് അത് ന്യായീകരിക്കുന്നില്ലേ? ആ പുകവലി, പൊടിവലി, മദ്യപാനം, ദുർനടപ്പ്, താങ്കളുടെ സഹോദരനോട് കോപിച്ച് അങ്ങനെ കയ്പായി വർഷങ്ങളായിട്ടും മിണ്ടാതിരിക്കുന്നു. താങ്കളുടെ കൈവശം വെച്ചിരിക്കുന്ന ആ വസ്തുണ്ടല്ലോ, അത് ഇന്നാരുടേതാണെന്നറിഞ്ഞിട്ടും താങ്കൾ ഇന്ന് ന്യായീകരിക്കുന്നു. താങ്കൾ പലരോടും ക്ഷമ ചോദിക്കേണ്ടതായിട്ടുണ്ടെന്ന വസ്തുത താങ്കൾക്കറിയാം. എന്തിനു പിന്നെ ന്യായീകരിക്കുന്നു? ദൈവം താങ്കളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്നത് സുഹൃത്തെ താങ്കൾ തന്നെയാണ്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പാപത്തോട് എതിർത്തു നിൽപ്പാൻ ധൈര്യം പ്രാപിക്കൂ. ദൈവം അതിനായി താങ്കളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് സ്വയം കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നു എന്ന് വീണ്ടും ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ അറിഞ്ഞ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്, ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ജനത്തിൽ.